മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് രാവിലെ എനിക്ക് ഡൽഹി നിവാസികളായ കുറച്ച് ചെറുപ്പക്കാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനുള്ള അവസരമുണ്ടായി. വരും ദിവസങ്ങളിൽ ദേശവാസികളായ എല്ലാ യുവാക്കളും ഒളിമ്പിക്സ് കളികളുടെ ആവേശോത്സാഹങ്ങളുടെ നിറവിൽ മുങ്ങുമെന്ന് ഞാൻ കരുതുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തിലെ കളികളുടെ ഏറ്റവും വലിയ മാമാങ്കം തുടങ്ങുന്ന കാര്യം നമുക്കെല്ലാം അറിയാമല്ലോ. റിയോ നമ്മുടെ കാതുകളിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കും. ലോകം മുഴുവൻ കളികളിൽ മുഴുകും. ലോകത്തിലെ ഓരോ രാഷ്ട്രവും സ്വന്തം കളിക്കാരുടെ പ്രകടനങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും. നിങ്ങളും അതുപോലെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്രാവശ്യം കളികളിൽ ഉന്നതമായ പ്രതീക്ഷകളാണ് നാം വെച്ചുപുലർത്തുന്നത്. എന്നാൽ റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഓരോ കളിക്കാരന്റെയും ഉത്സാഹവും ആവേശവും വർദ്ധിപ്പിക്കുക എന്നുള്ളത് 125 കോടി ഇന്ത്യക്കാരുടെയും കർത്തവ്യമാണ്. ഇന്ന് ഡൽഹിയിൽ ഭാരത സർക്കാർ റൺ ഫോർ റിയോ, റിയോയ്ക്കു വേണ്ടി കൂട്ടയോട്ടം, കളിക്കൂ ജീവിക്കൂ, കളിക്കൂ തിളങ്ങൂ എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ നാം ഓരോരുത്തരും എവിടെയാണെങ്കിലും നമ്മുടെ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുവാൻ എന്തെങ്കിലും തീർച്ചയായും ചെയ്യണം. ഒളിമ്പിക്സ് വരെ എത്തുന്ന ഓരോ കായിക താരവും കഠിനമായ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഇവിടെ എത്തുന്നത്. ഒരു തരത്തിൽ കഠിന തപസ്സികൾക്ക് ശേഷം മാത്രമാണ്. ആഹാരത്തിനോട് അമിത താൽപ്പര്യമുള്ളവർക്ക് അതുപോലും ഉപേക്ഷിക്കേണ്ടി വരുന്നു. ശൈത്യകാലത്ത് സുഖനിദ്ര ആഗ്രഹിക്കുന്നവർക്ക് പോലും പരിശീലനാർത്ഥം കിടക്ക വിട്ട് മൈതാനങ്ങളിലെത്തേണ്ടി വരും. കായിക താരങ്ങൾ മാത്രമല്ല, അവരുടെ രക്ഷാകർത്താക്കളും തങ്ങളുടെ മക്കളുടെ കായികരംഗത്തെ ഉന്നമനങ്ങൾക്കായി ആത്മാർത്ഥമായി പരിശ്രമം ചെയ്യുന്നുണ്ട്. കായിക താരങ്ങൾ ഒറ്റരാത്രി കൊണ്ടുണ്ടാവുന്നില്ല, നിരന്തര തപസ്സികൾക്ക് ശേഷം മാത്രമുണ്ടാകുന്നവരാണ്. ഒളിമ്പിക്സിൽ ജയപരാജയങ്ങൾ പ്രാധാന്യമുള്ളവയാണെങ്കിലും ഈ മത്സരങ്ങൾ വരെ എത്തുക എന്നുള്ളത് ഒരു മഹത്തായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഭാരതീയ കായിക താരങ്ങളെ വിജയാശംസകൾ കൊണ്ട് അനുഗ്രഹിക്കേണ്ടതാണ്. നിങ്ങളുടെ ആശംസാ സന്ദേശങ്ങൾ കായിക താരങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുന്നതിൽ ഞാനും നിങ്ങളെ സഹായിക്കാം. കായിക താരങ്ങൾക്ക് നിങ്ങളുടെ വിജയാശംസകൾ എത്തിച്ചുകൊടുക്കുന്നതിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പോസ്റ്റ്മാനാകാനും ഒരുക്കമാണ്. നിങ്ങൾ നരേന്ദ്രമോദി ആപ്പ് എന്ന സൈറ്റിൽ കായിക താരങ്ങൾക്ക് അയക്കുന്ന സന്ദേശങ്ങൾ ഞാൻ തീർച്ചയായും കളിക്കാർക്ക് എത്തിച്ചുകൊടുക്കുന്നതാണ്. ഞാനും 125 കോടി ഭാരതീയരെ പോലെയുള്ള ഒരു ഭാരതീയൻ, ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിലും നമ്മുടെ കായിക താരങ്ങളുടെ ആവേശവും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ഒപ്പം തീർച്ചയായുമുണ്ടാകും. വരൂ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ എല്ലാ താരങ്ങളുടെയും അന്തസ്സും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. അവരുടെ പരിശ്രമങ്ങളെ പ്രശംസിച്ച് അംഗീകരിക്കാം. റിയോ ഒളിമ്പിക്സിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ഈ അവസരത്തിൽ കവിതാരചനയിൽ താൽപ്പര്യമുള്ള പഞ്ചാബ് കേന്ദ്ര സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയായ സൂരജ് പ്രകാശ് ഉപാധ്യായ എനിക്കയച്ചു തന്ന ഒരു കവിത നിങ്ങളെ കേൾപ്പിക്കാം. ഇതുപോലെയുള്ള മറ്റനേകം കവികളുണ്ടാവും. അവരും ഇത്തരം കവിതകൾ എഴുതിയിട്ടുണ്ടാകും. ആരെങ്കിലുമൊക്കെ ഇനി എഴുതുകയും ചെയ്യും. ചിലർ കവിതകളുടെ സംഗീതാവിഷ്കാരം ചെയ്തിട്ടുണ്ടാകാം. ഓരോ ഭാഷയിലും ഇമാതിരി ശ്രമങ്ങൾ നടക്കുന്നുണ്ടാകും. എന്നാൽ ഞാൻ ശ്രീമാൻ സൂരജ് എനിക്കയച്ചു തന്ന കവിത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വെല്ലുവിളികളുടെ കേളികൊട്ട്. കായികമേളയിൽ വെല്ലുവിളികളുടെ കേളികൊട്ടു തുടങ്ങി. മത്സരങ്ങളുടെ നറുവസന്തം, കളികളുടെ ഈ മാമാങ്കത്തിൽ റിയോ ആമോദത്തിൽ, കളികളുടെ ഈ മാമാങ്കത്തിൽ റിയോ ആമോദത്തിൽ. ഭാരതത്തിന്റെ തുടക്കം, ഭാരതത്തിന്റെ തുടക്കം. സ്വർണം വെള്ളി വെങ്കല വർഷത്തോടെ ഭാരതത്തിന്റെ തുടക്കം. സ്വർണം വെള്ളി വെങ്കല വർഷത്തോടെ ഇനി നമ്മുടെ ഊഴം. ഒരുക്കം അങ്ങനെയാകട്ടെ നമ്മുടെ. സ്വർണത്തിലാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം, സ്വർണത്തിലാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നഷ്ടങ്ങളിൽ നിരാശയില്ലാത്തവർ, കോടാനുകോടി മനസ്സുകളുടെ അന്തസ്സും സ്വന്തം കളിക്കാരുടെ പ്രാണനും പ്രശസ്തി ഈ വിധം കൈവരിക്കൂ. റിയോയിൽ കൊടി പാറിക്കൂ, റിയോയിൽ കൊടി പാറിക്കൂ. ശ്രീമാൻ സൂരജ്, താങ്കളുടെ ആശയങ്ങൾ ഞാൻ നമ്മുടെ എല്ലാ കായിക താരങ്ങൾക്കുമുള്ള സമർപ്പണമായി അർപ്പിക്കുന്നു. എന്റെ സ്വന്തം നിലയിലും 125 കോടി ഭാരതീയർക്കു വേണ്ടിയും റിയോയിൽ ഭാരത പതാക പാറിപ്പറക്കുന്നത് കാണാനായി ഹൃദയം നിറഞ്ഞ ആശംസകൾ. ശ്രീമാൻ അങ്കീത് കർക്കെ എന്ന ചെറുപ്പക്കാരൻ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനം എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞയാഴ്ചയിൽ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക വേളയിൽ ഭാരതവും ലോകരാഷ്ട്രങ്ങളും പരേതനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അബ്ദുൽ കലാമിന്റെ പേര് ഉച്ചരിക്കുമ്പോഴൊക്കെയും സയൻസ്, ടെക്നോളജി, മിസൈൽ, സമർത്ഥമായ ഒരു ഭാവി ഭാരതത്തിന്റെ ചിത്രമാണ് നമ്മുടെ കൺമുന്നിൽ തെളിയുന്നത്. അതുകൊണ്ടുതന്നെയായിരിക്കണം അബ്ദുൽ കലാമിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ താങ്കളുടെ സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് എഴുതി ചോദിക്കുവാൻ ശ്രീ അങ്കിതിനെ പ്രേരിപ്പിച്ചിട്ടുള്ളതും. അദ്ദേഹത്തിന്റെ ചോദ്യം ശരിതന്നെയാണ്. വരും നൂറ്റാണ്ട് ടെക്നോളജി ഡ്രിവൺ ആയിരിക്കും. ടെക്നോളജി എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയും പുതിയ പ്രകാശം പരത്തുകയും ചെയ്യും. ടെക്നോളജിയെ ആർക്കും പിടിച്ചുവയ്ക്കാനും ആകില്ല. ആരെങ്കിലും അതിനെ പിടിച്ചുവയ്ക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ അത് ദൂരെ എവിടെയെങ്കിലും പുതിയ വേഷവിധാനങ്ങളിൽ പ്രത്യക്ഷമാകും. ടെക്നോളജിയെ ഒപ്പം കൂട്ടണമെങ്കിൽ നാം അതിനേക്കാൾ മുന്നിലെത്താൻ ഒരുക്കമായിരിക്കണം. അതുകൊണ്ട് നമുക്കും ഗവേഷണങ്ങളും നവീകരണങ്ങളും സാങ്കേതികവിദ്യയുടെ പ്രാണതത്വങ്ങളായി സ്വീകരിക്കാം. ഗവേഷണങ്ങളും നവീകരണങ്ങളും യഥാസമയം നടക്കാതിരുന്നാൽ സാങ്കേതികവിദ്യയുടെ കാര്യവും കെട്ടിക്കിടക്കുന്ന മലിനജലം ദുർഗന്ധമുണ്ടാക്കുന്നതുപോലെയാകും. അത് നമുക്കൊരു ഭാരമായിത്തീരും. ഗവേഷണ നവീകരണ പ്രക്രിയകളിൽ താൽപ്പര്യമില്ലാതെ കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയിൽ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ചു കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തുനിന്നും നാം സ്വാഭാവികമായി പുറന്തള്ളപ്പെടും. പുതുതലമുറയ്ക്ക് സയൻസിനോടും സാങ്കേതികവിദ്യയോടുമുള്ള താൽപ്പര്യവും വിശ്വാസവും നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇമ്മാതിരി വിപരീത ഫലങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഞാൻ പറയട്ടെ, നവീകരണം നമ്മുടെ ലക്ഷ്യമാകട്ടെ. എന്റെ എയിമിന് വിശേഷമായ ഒരർത്ഥം കൂടിയുണ്ട്. അടൽ ഇന്നവേഷൻ മിഷൻ. നീതി ആയോഗ് ഈ നിർദ്ദേശത്തിന് അംഗീകാരവും പിന്തുണയും നൽകിയിട്ടുണ്ട്. ഇപ്പറഞ്ഞ എയിമിലൂടെ രാജ്യത്താകമാനം ഒരു പാരിസ്ഥിതിക വ്യവസ്ഥ, ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആശയവും അടങ്ങിയിരിക്കുന്നു. നവീകരണം അഥവാ ഇന്നവേഷൻ, പരീക്ഷണ നിരീക്ഷണം അഥവാ എക്സ്പെരിമെന്റ്, സംരംഭകത്വം അഥവാ എന്റർപ്രണർഷിപ്പ് തുടങ്ങിയവയുടെ ഒരു നിര തന്നെ ഉണ്ടായാൽ തൊഴിൽ ലഭ്യതയുടെ സാധ്യതയും വർദ്ധിക്കുന്നതാണ്. നവീകരണ പ്രക്രിയയുടെ രണ്ടാം തലമുറ, നെക്സ്റ്റ് ജനറേഷൻ ഇന്നവേഷൻ, നാം ഒരുക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അതിനോടൊപ്പം ചേരും. അതുകൊണ്ട് മാത്രമാണ് ഭാരത സർക്കാർ അടൽ ടിങ്കറിംഗ് ലാബ്സിന്റെ പ്രാരംഭം കുറിച്ചത്. ഈ പരിപാടിയുടെ ഭാഗമാകുന്ന വിദ്യാലയങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ സഹായവും അടുത്ത 5 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചെലവിലേക്ക് മറ്റൊരു 10 ലക്ഷം രൂപയും ലഭ്യമാക്കും. അതുപോലെ തന്നെ ഇന്നവേഷനോടൊപ്പം നേരിട്ട് ബന്ധമുള്ളതാണ് ഇൻക്യുബേഷൻ സെന്റർ. സ്വയം പര്യാപ്തമായ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ആവശ്യമുള്ളത്ര നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്നൊവേഷനു വേണ്ടി, സ്റ്റാർട്ടപ്പിനു വേണ്ടി, പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി, ഇതിനെ ഒരു വ്യവസ്ഥാപിത രീതിയിൽ എത്തിക്കുന്നതിനു വേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. പുതിയ ഇൻക്യുബേഷൻ സെന്റേഴ്സിന്റെ നിർമ്മാണവും പഴയവയുടെ നവീകരണവും അത്യാവശ്യമാണ്. അടൽ ഇൻക്യുബേഷൻ സെന്റേഴ്സിന്റെയും 10 ലക്ഷം രൂപ വീതമുള്ള വലിയ സംഖ്യ നൽകുന്നതിനെക്കുറിച്ചും സർക്കാരിന് ആലോചനയുണ്ട്. അതുപോലെ തന്നെ ഭാരതം ഗൗരവമുള്ള മറ്റു പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. നിത്യജീവിതത്തിലും നമുക്ക് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടതായുണ്ട്. അതിനായി ടെക്നോളജിക്കൽ സൊല്യൂഷന്റെ സഹായം ആവശ്യമായിത്തീരും. ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന അടൽ ഗ്രാൻഡ് ചലഞ്ചസ് സംരംഭം വഴി ഭാരതത്തിലെ യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം, പ്രശ്നപരിഹാര മാർഗങ്ങൾ ആരായുമ്പോൾ സാങ്കേതികവിദ്യയുടെയും ഗവേഷണ നവീകരണ പ്രക്രിയയുടെയും സഹായം തേടുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗംഭീര സമസ്യകൾക്ക് സമാധാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകൾക്ക് പ്രോത്സാഹനാർത്ഥം പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുവാൻ ഭാരത സർക്കാർ ആലോചിക്കുന്നുണ്ട്. എനിക്കേറ്റവും സന്തോഷപ്രദമായ കാര്യം പുതിയ സംരംഭങ്ങളിൽ ജനം പ്രകടിപ്പിക്കുന്ന താൽപര്യമാണ്. ടിങ്കറിംഗ് ലാബിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 13,000 സ്കൂളുകൾ അപേക്ഷകളുമായി എത്തി. ഇൻക്യുബേഷൻ സെന്ററിന്റെ കാര്യത്തിലും അക്കാദമിക്, നോൺ അക്കാദമിക് വിഭാഗങ്ങളിലായി 4,000-ലധികം സ്ഥാപനങ്ങൾ അപേക്ഷകരായി എത്തിയിരുന്നു. ഇതുതന്നെയാണ് അബ്ദുൾ കലാമിന് നൽകാവുന്ന ഏറ്റവും മഹത്തായ ആദരാഞ്ജലി. ഗവേഷണം, നവീകരണം, നിത്യജീവിതത്തിലെ പ്രശ്നപരിഹാരങ്ങൾക്കായി സാങ്കേതികവിദ്യ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സരളമാർഗങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ യുവതലമുറയുടെ പ്രയത്നഫലമായുണ്ടാകുന്ന നേട്ടങ്ങൾ 21-ാം നൂറ്റാണ്ടിലെ ഭാരതത്തിന് അത്യന്തം മഹത്വപൂർണവും അതോടൊപ്പം കലാംജിക്ക് നൽകാവുന്ന മഹത്തായ ചരമവാർഷിക ആദരവും. പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, കുറച്ചു നാളുകൾക്ക് മുൻപ് നാം ക്ഷാമത്തിന്റെ പിടിയിലും പേടിയിലുമായിരുന്നു. എന്നാൽ ഇന്നോ വർഷകാലത്തിന്റെ ആഹ്ലാദത്തിലും. ഇതിനിടയിൽ വെള്ളപ്പൊക്കത്തിന്റെ വാർത്തകളും എത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും തോളോട് തോൾ ചേർന്ന് വെള്ളപ്പൊക്ക ബാധയിൽപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും ചെയ്തു വരുന്നുണ്ട്. മഴ മൂലം വളരെയധികം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഓരോ മനസ്സും ഓരോ മനുഷ്യനും പുളകം കൊള്ളുകയാണ്. കാരണം നമ്മുടെ എല്ലാ സാമ്പത്തിക വികസന പ്രക്രിയകളുടെയും കേന്ദ്രസ്ഥാനത്ത് വെള്ളവും കൃഷിയുമാണുള്ളത്. ചിലപ്പോൾ രാജ്യത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ നമുക്ക് പശ്ചാത്തപിക്കാൻ കാരണമാകുന്നുണ്ട്. എന്നാൽ നമുക്ക് ജാഗ്രത പാലിക്കാനായാൽ, പ്രയത്നിക്കാൻ ഒരുക്കമായാൽ ഈ രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനുള്ള മാർഗങ്ങൾ വളരെ സരളമാണ്. ഡെങ്കിപ്പനി തന്നെ എടുക്കാം. ഡെങ്കിയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേയുള്ളൂ. ശുചിത്വത്തിലേക്കുള്ള ശ്രദ്ധ, ആവശ്യത്തിനുള്ള ജാഗരൂകത, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ, കുഞ്ഞുങ്ങളുടെ പ്രത്യേകമായ ശ്രദ്ധ, ദരിദ്ര വിഭാഗങ്ങളുടെ വാസസ്ഥലങ്ങളിൽ മാത്രമേ ഇമാതിരി രോഗങ്ങൾ ഉണ്ടാകൂ എന്ന വിചാരത്തിൽ നിന്നുള്ള വിടുതൽ തുടങ്ങിയ കാര്യങ്ങളിലുള്ള അതീവ ശ്രദ്ധ എല്ലാവർക്കുമുണ്ടാകണം. എന്നാൽ ഡെങ്കിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഡെങ്കി സുഖസമൃദ്ധമായ പ്രദേശങ്ങളിലാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് ഇക്കാര്യം നാം പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതാണ്. താങ്കൾ TVയിൽ പരസ്യം കണ്ടിരിക്കും. എന്നാൽ അതിൽ ജാഗരൂകരായി ആക്ഷൻ എടുക്കുന്നതിൽ നമ്മളെപ്പോഴും പുറകോട്ടാണെന്നാണ് കാണുന്നത്. സർക്കാരും ഡോക്ടർമാരും അവരവരുടെ ജോലി ചെയ്യും. എന്നാൽ നമ്മുടെ വീട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഡെങ്കിയു പ്രവേശിക്കാതിരിക്കുവാനും വെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗവും വരാതിരിക്കുവാനും നമ്മൾ ജാഗരൂകരായിരിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. എന്റെ സ്നേഹം നിറഞ്ഞ ദേശവാസികളെ, മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതം തിരക്കേറിയതും സ്വാർത്ഥത നിറഞ്ഞതും സംഘർഷം നിറഞ്ഞതുമായി മാറിയിരിക്കുന്നു. അതിനാൽ പലപ്പോഴും നമുക്ക് സ്വയം അവനവനു വേണ്ടി ചിന്തിക്കാനുള്ള സമയം കിട്ടാറില്ല. രോഗം വന്നാൽ പെട്ടെന്ന് ഭേദമാകണമെന്ന് മനസ്സാഗ്രഹിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ആന്റിബയോട്ടിക് കഴിക്കുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ശരീരം രോഗമുക്തമാകുന്നു. എന്നാൽ എന്റെ നാട്ടുകാരെ, ഇങ്ങനെ അനാവശ്യമായി എപ്പോഴും ആന്റിബയോട്ടിക്സ് എടുക്കുന്നത് വലിയ ഗൗരവമേറിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുറച്ചു നേരത്തേക്ക് മോചനം കിട്ടുമായിരിക്കും. എന്നാൽ ഡോക്ടർമാരുടെ ഉപദേശം സ്വീകരിക്കാതെ ഇങ്ങനെ ആന്റിബയോട്ടിക് എടുക്കുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കണം. ഡോക്ടർ എഴുതി തരാത്തിടത്തോളം വരെ നമ്മൾ ആന്റിബയോട്ടിക്സ് എടുക്കരുത്. നമ്മളിങ്ങനെയുള്ള കുറുക്കുവഴികളിലൂടെ സഞ്ചരിക്കരുത്. അതിൽ നിന്നും പുതിയ ബുദ്ധിമുട്ടുകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് കാരണം രോഗിക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ജീവാണുക്കൾ ഈ മരുന്നുകളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് നേടുന്നു. അതുമാത്രമല്ല, പിന്നെ നമ്മുടെ മരുന്നുകൾ ഈ ജീവാണുക്കളുടെ മേൽ ഫലിക്കാതെ വരുന്നു. പിന്നെ ഈ യുദ്ധം മുന്നോട്ടു പോകുക, പുതിയ മരുന്നുകൾ ഉണ്ടാക്കുക, ശാസ്ത്രഗവേഷണങ്ങൾ നടത്തുക തുടങ്ങിയവയ്ക്കായി വർഷങ്ങൾ കടന്നുപോകും. അതുവരെ ഈ അസുഖങ്ങൾ പുതിയ പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണ്. സഹോദര, ഈ ആന്റിബയോട്ടിക് എടുക്കൂ, 15 ഗുളികകൾ കഴിക്കൂ, അത് 5 ദിവസം കൊണ്ട് കഴിക്കൂ എന്ന് ഡോക്ടർ നിങ്ങളോട് പറയും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും ദിവസം ഗുളികകൾ കഴിച്ച് കോഴ്സ് പൂർത്തിയാക്കണം. പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കരുത്. അങ്ങനെ വന്നാൽ അത് രോഗാണുവിന് ഗുണം ചെയ്യും. ആവശ്യത്തിൽ കൂടുതൽ മരുന്ന് കഴിച്ചാലും അത് രോഗാണുവിന് ഗുണകരമാകും. അതുകൊണ്ട് എത്ര ദിവസത്തേക്ക് എത്ര ഗുളികകളുടെ കോഴ്സാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്, അതതുപോലെ പാലിക്കേണ്ടത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആരോഗ്യം തിരികെ കിട്ടി, അതുകൊണ്ട് ഇനി മരുന്നാവശ്യമില്ല എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അതും രോഗാണുവിന് ഗുണകരമാകും. രോഗാണുക്കൾ ശക്തിയാർജിക്കും. TBയും മലേറിയയും പരത്തുന്ന രോഗാണുക്കൾ വളരെയേറെ ശക്തിയാർജിച്ചാൽ പിന്നെ മരുന്നുകൾക്ക് അവയെ ഒന്നും ചെയ്യാൻ കഴിയാതെ വരും. മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നു പറയും. അതുകൊണ്ട് ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം പോലെ തന്നെ അവ ഉപയോഗിക്കേണ്ട നിയമങ്ങൾ പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ സർക്കാർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പ്രതിരോധിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ന് വിൽക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകളുടെ വിവരങ്ങൾ നൽകിയിരിക്കുന്ന ഭാഗത്ത് അതിന് തൊട്ടുമുകളിലായി ഒരു ചുവന്ന വര നിങ്ങൾ കണ്ടിരിക്കും. അത് നിങ്ങളെ ബോധവാന്മാരാക്കുന്നതിനാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അപേക്ഷ. ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിലെ ഗർഭിണികളുടെ ജീവനെക്കുറിച്ച് ഞാൻ ആശങ്കാകുലനാണ്. ഇവിടെ ഓരോ വർഷവും ഏകദേശം 3 കോടി സ്ത്രീകൾ ഗർഭം ധരിക്കുന്നു. എന്നാൽ ചില സ്ത്രീകൾ പ്രസവ സമയത്ത് മരിക്കുന്നു. ചിലപ്പോൾ അമ്മ മരിക്കുന്നു, മറ്റു ചിലപ്പോൾ കുഞ്ഞു മരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അമ്മയും കുഞ്ഞും മരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പ്രസവ സമയത്തുള്ള അമ്മയുടെ മരണനിരക്കിൽ കുറവ് വന്നിട്ടുള്ള കാര്യം ശരിയാണ്. എന്നാൽ ഇപ്പോഴും വലിയ ഒരളവിൽ ഗർഭിണിമാരായ അമ്മമാരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഗർഭാവസ്ഥയിലും അതിനുശേഷവുമുള്ള രക്തക്കുറവ്, പ്രസവ സംബന്ധമായ രോഗസംക്രമണം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നുവേണ്ട, എപ്പോഴാണ് ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാണ് അവരുടെ ജീവൻ നശിപ്പിക്കുന്നതെന്ന് പറയാൻ വയ്യ. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഭാരത സർക്കാർ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഒരു പുതിയ യജ്ഞം, അതായത് പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ യജ്ഞം നടപ്പിലാക്കി വരുന്നു. ഈ യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ മാസവും 9ാം തീയതി ഗർഭിണികളായ എല്ലാ സ്ത്രീകൾക്കും സർക്കാർ ആരോഗ്യകേന്ദ്രങ്ങളിൽ സൗജന്യ പരിശോധന ലഭ്യമാണ്. ഒരു പൈസ പോലും ചെലവില്ലാതെ സർക്കാർ ആശുപത്രികളിൽ ഓരോ 9ാം തീയതിയും ഈ പരിശോധന നടക്കും. ഓരോ ഗർഭിണിയും 9ാം തീയതി ഈ സേവനം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഓരോ ദരിദ്ര കുടുംബങ്ങളോടും എനിക്ക് പറയാനുള്ളത്. ഇതുകാരണം 9ാം മാസമാകുമ്പോഴേക്കും എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെങ്കിൽ അതിനുള്ള പ്രതിവിധി നേരത്തെ ചെയ്യുവാൻ കഴിയും. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കണം. മാസത്തിൽ ഒരു ദിവസം, അതായത് 9ാം തീയതി, ദരിദ്രരായ അമ്മമാർക്കു വേണ്ടി സൗജന്യമായി ഈ ഒരു സേവനം നൽകാൻ കഴിയുകയില്ലേ എന്നാണ് എനിക്ക് മുഖ്യമായും ഗൈനക്കോളജിസ്റ്റുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്താ, ഡോക്ടർമാരായ എന്റെ സഹോദരീ സഹോദരന്മാർക്ക് വർഷത്തിൽ 12 ദിവസം ദരിദ്രർക്കുവേണ്ടി നീക്കിവയ്ക്കാൻ കഴിയില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ധാരാളം പേർ കത്തുകൾ എഴുതുകയുണ്ടായി. ആയിരക്കണക്കിന് ഡോക്ടർമാർ ഞാൻ പറഞ്ഞ കാര്യം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാരതം വളരെ വിശാലമാണ്. ലക്ഷക്കണക്കിന് ഡോക്ടർമാർ ഈ യജ്ഞത്തിനുവേണ്ടി കൈകോർക്കണം. നിങ്ങൾ തീർച്ചയായും ഇതിന്റെ ഭാഗമാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ലോകം മുഴുവനും കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, അന്തരീക്ഷ മലിനീകരണം എന്നിവയെപ്പറ്റി വ്യാകുലപ്പെടുന്നു. രാജ്യത്തും ലോകത്തും ഇതിനെക്കുറിച്ച് സമൂഹമായി ചർച്ചകൾ നടക്കുന്നു. ഭാരതം നൂറ്റാണ്ടുകളായി ഇക്കാര്യത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധമൈതാനത്ത് കൃഷ്ണഭഗവാൻ വൃക്ഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. യുദ്ധമൈതാനത്ത് വൃക്ഷത്തെപ്പറ്റി വ്യാകുലപ്പെടുക, ഇതിൽ നിന്ന് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അശ്വത്ഥ സർവവൃക്ഷാണാം, അതായത് എല്ലാ വൃക്ഷങ്ങളിലും ഞാൻ അരയാലാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നാസ്തിമൂലം അനൌഷധം, അതായത് ഔഷധഗുണമില്ലാത്ത ഒരു സസ്യജാലവും ഇല്ല എന്ന് ശുക്രാചാര്യനീതിയിലും പറഞ്ഞിരിക്കുന്നു. വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നവന് ആ വൃക്ഷം സന്താനം പോലെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വൃക്ഷം ദാനം നൽകുന്നവന് ആ വൃക്ഷം സ്വന്തം സന്താനങ്ങളെപ്പോലെ പരലോകത്തും ത്രാണനം ചെയ്യുവാനും ഉതകുന്നു എന്നാണ് വൃക്ഷത്തെക്കുറിച്ച് വിസ്തരിച്ച് ചർച്ച ചെയ്തുകൊണ്ട് മഹാഭാരതത്തിന്റെ അനുശാസന പർവ്വത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം നന്മ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ നല്ല വൃക്ഷങ്ങൾ നട്ടുവളർത്തണം. അവയെ സന്താനങ്ങളെപ്പോലെ സംരക്ഷിക്കുകയും വേണം. ഗീതയോ ശുക്രാചാര്യനീതിയോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ അനുശാസനാ പർവമോ എന്തുമാകട്ടെ, എന്നാൽ ഈ ആദർശങ്ങളിൽ സ്വയം ജീവിച്ചു കാണിക്കുന്ന ചിലരെങ്കിലും ഇന്നത്തെ തലമുറയിലുണ്ട്. കുറച്ചു ദിവസം മുൻപ് പൂനെയിലെ ഒരു മകൾ സോനൽ ഒരു ഉദാഹരണം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതെന്റെ മനസ്സിനെ സ്പർശിച്ചു. വൃക്ഷം പരലോകത്തും സന്താനങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുവെന്ന് മഹാഭാരതത്തിലെ അനുശാസനാപർവം പറയുന്നു. സോനൽ തന്റെ മാതാപിതാക്കളുടെ മാത്രമല്ല, സമൂഹത്തിന്റെ തന്നെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലെ കെജൂനർ താലൂക്കിലെ നാരായൺപൂർ എന്ന ഗ്രാമത്തിലെ കിസാൻ ഖണ്ഡു മാരുതി മഹാത്രേ തന്റെ പൗത്രി സോനാലിന്റെ വിവാഹം വളരെ പ്രചോദനം നൽകുന്ന രീതിയിൽ നടത്തി. മഹാത്രജി എന്തു ചെയ്തെന്നറിയണ്ടേ നിങ്ങൾക്ക്? സോനലിന്റെ വിവാഹത്തിന് വന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അതിഥികൾക്കും എല്ലാം തന്നെ കേസരിമാവിന്റെ തൈ സമ്മാനമായി നൽകി. ഞാൻ സമൂഹമാധ്യമത്തിൽ അതിന്റെ ചിത്രം കണ്ടു. വിവാഹത്തിൽ വരന്റെ ഘോഷയാത്രയിലെ ആൾക്കാരെ കണ്ടില്ല, പകരം ചെടികൾ മാത്രമാണ് ദൃശ്യമായതെന്നത് എന്നിൽ അങ്കലാപ്പുളവാക്കി. മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ദൃശ്യമാണ് ആ ചിത്രത്തിലുണ്ടായിരുന്നത്. സോനൽ ഒരു അഗ്രികൾച്ചർ ബിരുദധാരിയാണ്. ഈ ആശയം അവളുടേതു തന്നെയാണ്. വിവാഹത്തിന് വന്നവർക്ക് മാവിൻ തൈകൾ സമ്മാനിക്കുന്നതിലൂടെ എത്ര മഹത്തരമായ രീതിയിലാണ് പ്രകൃതി സ്നേഹം പ്രകടിപ്പിച്ചത് എന്ന് നിങ്ങൾ നോക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സോനലിന്റെ വിവാഹം പ്രകൃതി സ്നേഹത്തിന്റെ അനശ്വര ഗാഥയായി മാറി. ഞാൻ ഈ നൂതന പ്രയത്നത്തിന് സോനലിനും ശ്രീമാൻ മഹാത്രേജിക്കും ശുഭാശംസകൾ നേരുന്നു. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ധാരാളം പേർ നടത്തുന്നുണ്ട്. ഞാൻ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള ഒരു സംഭവം ഓർമ്മ വരുന്നു. ഭാദ്രമാസത്തിൽ അംബാജിയുടെ ക്ഷേത്രത്തിൽ ധാരാളം കാൽനടയാത്രക്കാർ വരാറുണ്ട്. ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം പ്രസാദമായി ഒരു ചെടി നൽകാമെന്നും, എന്നിട്ട് നോക്കൂ, ഇത് അമ്മയുടെ പ്രസാദമാണ്, ഈ ചെടിയെ സ്വന്തം ഗ്രാമത്തിലും വീട്ടിലും നട്ടുവളർത്തി വലുതാക്കിയാൽ അമ്മ നിങ്ങളെ ആശീർവദിക്കും, അതുകൊണ്ട് ഇതിനെ കാര്യമായി ശ്രദ്ധിക്കണം എന്ന് പറയാനും അവിടുത്തെ ഒരു സാമൂഹ്യ സേവന സംഘടന ഒരു പ്രാവശ്യം തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് കാൽനടയാത്രക്കാർ വരുന്ന ക്ഷേത്രമാണ്. ആ വർഷം ലക്ഷക്കണക്കിന് ചെടികൾ നൽകി. അതുപോലെ ഈ മഴക്കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രസാദത്തിനു പകരമായി ചെടികൾ നൽകുവാനുള്ള പാരമ്പര്യത്തിന് തുടക്കം കുറിക്കാവുന്നതാണ്. ഇത് വൃക്ഷം നടീലിന്റെ ഒരു സ്വാഭാവിക ജനമുന്നേറ്റമാക്കി മാറ്റാൻ കഴിയും. ഞാൻ എന്റെ കൃഷിക്കാരായ സഹോദരന്മാരോട് വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ വയലുകളുടെ അരികത്ത് വരമ്പുണ്ടാക്കി ഭൂമി എന്തിനാണ് ഇല്ലാതാക്കുന്നത്? ആ സ്ഥലത്ത് എന്തുകൊണ്ട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൂടാ? ഇന്ന് ഭാരതത്തിന് വീടുണ്ടാക്കുന്നതിനും ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നതിനും കോടിക്കണക്കിന് തടി വിദേശത്തു നിന്നും കൊണ്ടുവരേണ്ടതായി വരുന്നു. നമ്മുടെ വയലിന്റെ അതിരിൽ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ വീടിനും ഫർണിച്ചറിനും പ്രയോജനപ്പെടുത്താം. 15 വർഷം കഴിയുമ്പോൾ സർക്കാരിന്റെ അനുവാദത്തോടുകൂടി ഈ വൃക്ഷങ്ങൾ മുറിച്ചു വിൽക്കുവാൻ കഴിയും. ഇത് നിങ്ങളുടെ വരുമാനത്തിന്റെ പുതിയൊരു മാർഗമായി മാറും. ഭാരതത്തിനെ തടിയുറക്കുമതിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പല സംസ്ഥാനങ്ങളും ഇപ്പോഴത്തെ കാലാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് പല പരിപാടികളും ആവിഷ്കരിച്ചു. ഭാരത സർക്കാരിന്റെ ഒരു ക്യാമ്പ നിയമം ഇവിടെ പാസാക്കി. ഇതിലൂടെ വൃക്ഷം നടീലിന് ഏകദേശം 40,000 കോടിയിലധികം രൂപ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും. മഹാരാഷ്ട്ര സർക്കാർ ഈ വർഷം ജൂലൈ 1 സംസ്ഥാനത്തുടനീളം ഏകദേശം 1.5 കോടി വൃക്ഷങ്ങൾ നട്ടുവെന്നും അടുത്ത വർഷം 3 കോടി വൃക്ഷങ്ങൾ നടാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു. സർക്കാർ ഒരു ജനമുന്നേറ്റം നടത്തി. രാജസ്ഥാനിലെ മരുഭൂമിയിൽ ഒരു മഹത്തായ വനമഹോത്സവം നടത്തി. 25 ലക്ഷം ചെടികൾ നടാനും തീരുമാനിച്ചു. രാജസ്ഥാനിൽ 25 ലക്ഷം ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. രാജസ്ഥാനിലെ മണ്ണിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതെത്ര ശ്രമകരമായ ജോലിയാണെന്ന് മനസ്സിലാകും. 2029 തങ്ങളുടെ പച്ചപ്പ് 50% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ആന്ധ്രാപ്രദേശും എടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രീൻ ഇന്ത്യ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യജ്ഞത്തിന്റെ ചുമതല റെയിൽവേ ഏറ്റെടുത്തിട്ടുണ്ട്. ഗുജറാത്തിനും വനമഹോത്സവത്തിന്റെ ഉജ്ജ്വലമായ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. ഈ വർഷം ഗുജറാത്ത് മാവുവനം, ഏകതാവനം, രക്തസാക്ഷിവനം തുടങ്ങിയ പല പേരുകളും വനമഹോത്സവത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുവാനുള്ള യജ്ഞം നടത്തിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളെയും എടുത്തു പറയുവാൻ എനിക്ക് കഴിയില്ലെങ്കിലും എല്ലാപേരും ആശംസ അർഹിക്കുന്നുണ്ട്. എന്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ദക്ഷിണാഫ്രിക്ക സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഇതവിടേക്ക് എന്റെ ആദ്യ യാത്രയായിരുന്നു. വിദേശയാത്രകളിൽ ഡിപ്ലോമസി, വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. സുരക്ഷയെക്കുറിച്ച് ചർച്ചകൾ വരും. ധാരാളം മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ വേണ്ടതുതന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണാഫ്രിക്കൻ യാത്ര ഒരു തീർത്ഥയാത്ര തന്നെയായിരുന്നു. ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ മഹാത്മാഗാന്ധിയെയും നെൽസൺ മണ്ടേലയെയും ഓർക്കുക സ്വാഭാവികമാണ്. ലോകത്ത് അഹിംസ, സ്നേഹം, ക്ഷമ എന്നീ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ തെളിയുന്നത് മഹാത്മാഗാന്ധിയുടെയും നെൽസൺ മണ്ടേലയുടെയും മുഖമാണ്. എന്റെ ദക്ഷിണാഫ്രിക്ക സന്ദർശന വേളയിൽ ഞാൻ ഫീനിക്സ് സെറ്റിൽമെന്റിൽ പോയിരുന്നു. മഹാത്മാഗാന്ധിയുടെ വാസസ്ഥാനം സർവോദയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എനിക്ക് മഹാത്മാഗാന്ധി യാത്ര ചെയ്ത ട്രെയിനിൽ പീറ്റർ മാരിറ്റ്സ്ബർഗ് സ്റ്റേഷനിൽ നിന്നും യാത്ര ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ആ സംഭവമാണ് ഒരു മോഹൻദാസിനെ മഹാത്മാഗാന്ധിയാക്കുവാനുള്ള വിത്ത് പാകിയത്. തങ്ങളുടെ യുവത്വം മുഴുവനും സമൂഹത്തിൽ സമത്വത്തിനും സമാനമായ അവസരത്തിനും വേണ്ടി ഹോമിച്ച പല മഹാന്മാരെയും കണ്ടുമുട്ടുവാനുള്ള അവസരം എനിക്ക് ഇപ്രാവശ്യം ലഭിച്ചു എന്ന കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നെൽസൺ മണ്ടേലയോടൊപ്പം തോളോടു തോൾ ചേർന്ന് യുദ്ധം ചെയ്ത് 20-22 വർഷം വീതം അദ്ദേഹത്തോടൊപ്പം ജയിലുകളിൽ ജീവിതം ചെലവിട്ടവരായിരുന്നു ഈ മഹാന്മാർ. ഇങ്ങനെ തങ്ങളുടെ യുവത്വം മുഴുവനും ഹോമിച്ചു. നെൽസൺ മണ്ടേലയുടെ അടുത്ത സുഹൃത്ത് ശ്രീമാൻ അഹമ്മദ് കഥാഡ, ശ്രീമാൻ ലാലു ചീബ, ശ്രീമാൻ ജോർജ് ബേസോസ്, റോണി കസിരിൻസ് എന്നീ മഹാന്മാരെ കാണുവാനുള്ള സൗഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത്. ഭാരതത്തിൽ വേരുകളുള്ളവർ അവിടുത്തുകാരായി മാറി. തങ്ങൾ ആരുടെ ഇടയിലാണോ ജീവിക്കുന്നത്, അവർക്കുവേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ തയ്യാറായി. എത്ര വലിയ ശക്തിയാണ് അവർ സ്വന്തമാക്കിയത്! ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നു. ജയിലിലെ അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. അവർക്കാരോടും വിദ്വേഷമോ പരുഷഭാവമോ ഇല്ലായിരുന്നു. ഇത്രയും വലിയ തപസ്സിനു ശേഷവും അവരുടെ മുഖത്ത് നേടുക, സ്വന്തമാക്കുക, ആകുക തുടങ്ങിയ ഭാവങ്ങൾ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. കർത്തവ്യ മനോഭാവം, അതായത് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കർത്തവ്യത്തിന്റെ ലക്ഷണം, അതിന്റെ സാക്ഷാൽ ആൾരൂപമാണ് ഞാൻ അവരിൽ കണ്ടത്. ആ കൂടിക്കാഴ്ച എന്നെന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കും. സമത്വവും സമാനവുമായ അവസരവും ഏതൊരു സമൂഹത്തിനും സർക്കാരിനും ഇതിൽ കവിഞ്ഞൊരു മന്ത്രം ഇല്ല തന്നെ. സമഭാവവും മമഭാവവും ഇതുതന്നെയാണ് നമ്മെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് നയിക്കുന്ന വഴികൾ. നാമെല്ലാം മെച്ചപ്പെട്ട ഒരു ജീവിതം കാംക്ഷിക്കുന്നു, കുട്ടികളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഭിന്നമായിരിക്കും, മുൻഗണനാക്രമങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. എന്നാൽ മാർഗം ഒന്നുതന്നെയായിരിക്കും. ആ മാർഗമാണ് വികസനത്തിന്റെ, സമത്വത്തിന്റെ, തുല്യമായ അവസരത്തിന്റെ, സമഭാവത്തിന്റെ, മമഭാവത്തിന്റെ മാർഗം. ദക്ഷിണാഫ്രിക്കയിൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ മൂലമന്ത്രങ്ങളെ ജീവിതത്തിൽ പകർത്തി ജീവിച്ചു കാണിച്ച ഈ ഭാരതീയരിൽ നമുക്ക് അഭിമാനിക്കാം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, എനിക്ക് സന്ദേശം നൽകിയ ശില്പി വർമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിന്ത വളരെ സ്വാഭാവികം തന്നെ. അവർ എന്നോട് ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് ശില്പി വർമ്മയാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീ വ്യാജമായ ഒരു ചീറ്റ് മെയിലിൽ വഞ്ചിക്കപ്പെട്ട് 11 ലക്ഷം രൂപ തുലച്ചു കളഞ്ഞു. പിന്നീട് അവർ ആത്മഹത്യ ചെയ്തതുമായ വാർത്ത ഞാനൊരു ലേഖനത്തിൽ വായിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അവരുടെ കുടുംബത്തോട് വലിയ സങ്കടം തോന്നുന്നു. ഇങ്ങനെയുള്ള വ്യാജ ഫ്രോഡ് മെയിലിനെ സംബന്ധിച്ച താങ്കളുടെ അഭിപ്രായം എന്തെന്നറിയുവാൻ എനിക്കാഗ്രഹമുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലും ഇമെയിലിലും മറ്റും ചില പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. നിങ്ങൾ ഇത്രയും തന്നിട്ട് ഇത്രയും തുക കൈപ്പറ്റിക്കൊള്ളുക, എന്നിട്ട് ചിലർ പണത്തിന്റെ മഹാവലയത്തിൽ അകപ്പെട്ടു പോകുന്നു. ഇങ്ങനെ ടെക്നോളജിയുടെ സഹായത്തോടെ കൊള്ളയടിക്കുന്ന ഒരു പുതിയ പ്രവണത ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാങ്കേതിക വിദ്യ വലിയ പങ്ക് ഏറ്റെടുത്തിരിക്കുന്നതിനാൽ അത് ദുരുപയോഗം ചെയ്യുന്നവരും രംഗത്തുവരും. സർവീസിൽ നിന്നും വിരമിച്ച ഒരാൾക്ക് തന്റെ മകളുടെ വിവാഹം നടത്തുകയും വീട് വയ്ക്കുകയും ചെയ്യണമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു SMS വന്നു. അതിൽ വിദേശത്തുനിന്ന് അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള ഒരു ഉപഹാരം ലഭിച്ചിട്ടുണ്ടെന്നും അത് ലഭിക്കാനായി കസ്റ്റംസ് തീരുവ ഇനത്തിൽ 2 ലക്ഷം രൂപ ഒരു ബാങ്കിൽ അടയ്ക്കണമെന്നും പറഞ്ഞിരുന്നു. ഈ മാന്യദേഹം ഒന്നും ആലോചിക്കാതെയും മനസ്സിലാക്കാതെയും തന്റെ ജീവിതകാലം മുഴുവനുമുള്ള പരിശ്രമത്തിൽ നിന്ന് സമാഹരിച്ച സമ്പാദ്യത്തിൽ നിന്നും 2 ലക്ഷം രൂപയെടുത്ത് ആ അജ്ഞാത വ്യക്തിക്ക് അയച്ചുകൊടുത്തു. അതും SMS വഴിയായി തന്നെ. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് എല്ലാം കൈവിട്ടുപോയി എന്ന് മനസ്സിലായി. നിങ്ങളും ചിലപ്പോഴെല്ലാം ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവും. അവർ അത്രയും കേമമായ രീതിയിലായിരിക്കും കഥ എഴുതുന്നത്. കണ്ടാൽ തോന്നും സത്യസന്ധമായ കത്താണെന്ന്. ഏതെങ്കിലും വ്യാജമായ ലെറ്റർ പാടുണ്ടാക്കി കത്തയക്കും. താങ്കളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവ കൈക്കലാക്കും. എന്നിട്ട് സാങ്കേതിക സഹായത്തോടെ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കും. പുതിയ രീതിയിലുള്ള തട്ടിപ്പാണിത്. ഇത് ഡിജിറ്റൽ തട്ടിപ്പാണ്. ഈ മോഹവലയത്തിൽ പെടാതെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കരുതിയിരിക്കണം. മാത്രവുമല്ല, ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വരുമ്പോൾ നിങ്ങൾ തങ്ങളുടെ ഉറ്റവരും സുഹൃത്തുക്കളുമായും ഇത് പങ്കുവച്ച് അവരെയും ഇങ്ങനെ കള്ളത്തട്ടിപ്പുകൾക്കെതിരായി കരുതിയിരിക്കുവാനും മുന്നറിയിപ്പ് നൽകണം. ശില്പി വർമ്മ ഒരു നല്ല കാര്യമാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകണം. എന്നാൽ നിങ്ങൾ അത് അത്ര ഗൗരവമായി കാണുന്നില്ലായിരിക്കാം. എന്നാൽ ഞാൻ കരുതുന്നത് ഗൗരവമായി കാണേണ്ട ആവശ്യമുണ്ടെന്നാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഈ ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനത്തിനിടെ എനിക്ക് രാജ്യത്തെ അനേകം ആൾക്കാരുമായി കണ്ടുമുട്ടുന്നതിനുള്ള അവസരവും ലഭിക്കുന്നുണ്ട്. നമ്മുടെ പാർലമെന്റ് അംഗങ്ങളും അവരുടെ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരെ കൂടെ കൊണ്ടുവരികയും കൂടെ സംസാരിക്കുവാനും അവരവരുടെ ബുദ്ധിമുട്ടുകൾ പറയുവാനും അവസരമുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ അടുത്തിടെ എനിക്ക് വളരെ ആനന്ദകരമായ ഒരനുഭവമുണ്ടായി. അലിഗഡിൽ നിന്നും ഏതാനും വിദ്യാർത്ഥികൾ എന്റെ അടുത്തു വന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ഉത്സാഹഭരിതരായിരുന്നു. ഒരു വലിയ ആൽബവുമായിട്ടാണ് അവർ വന്നത്. അവരുടെ മുഖത്ത് സന്തോഷം നിഴലിച്ചിരുന്നു. അലിഗഡിൽ നിന്നും നമ്മുടെ പാർലമെന്റ് അംഗമാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. അവരെന്നെ ചിത്രങ്ങൾ കാണിച്ചു. അവർ അലിഗഡ് റെയിൽവേ സ്റ്റേഷന്റെ സൗന്ദര്യവൽക്കരണം നടത്തിയിരിക്കുന്നു. സ്റ്റേഷനിൽ കലാപരമായ പെയിന്റിംഗ് നടത്തിയിരിക്കുന്നു. ഇതുമാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിൽ ചപ്പുചവറുകൾക്കിടയിൽ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പികളോ എണ്ണപാത്രങ്ങളോ എല്ലാം ശേഖരിച്ച് അതിൽ മണ്ണ് നിറച്ച് ചെടികൾ നട്ട് അവർ വെർട്ടിക്കൽ ഗാർഡൻ നിർമ്മിക്കുന്നു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഒരു വശത്ത് പ്ലാസ്റ്റിക് കുപ്പികളിൽ ഈ വെർട്ടിക്കൽ ഗാർഡൻ നിർമ്മിച്ച് അതിന് ഒരു പുതിയ ഭാവവും നൽകിയിരിക്കുന്നു. നിങ്ങളും എപ്പോഴെങ്കിലും അലിഗഡിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കണ്ടിരിക്കണം. ഭാരതത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും എനിക്ക് വാർത്തകൾ വരുന്നുണ്ട്. തദ്ദേശീയരായ ജനങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ ചുവരുകളിൽ അതത് പ്രദേശത്തിന്റെ മുഖമുദ്ര അവരുടെ കലാരൂപങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പുതുമ അനുഭവപ്പെടുന്നുണ്ട്. പൊതുജന സഹകരണത്തോടെ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഇവ. രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അലിഗഡിലെ എന്റെ സുഹൃത്തുക്കൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, വർഷകാലത്തോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഉത്സവങ്ങളുടെ കാലവും വന്നെത്തിയിരിക്കുന്നു. ഇനി വരുന്ന നാളുകളിൽ എല്ലായിടത്തും മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടാവണം. ക്ഷേത്രങ്ങളിലും പൂജാസ്ഥലങ്ങളിലുമെല്ലാം ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ടാവും. നിങ്ങളും വീട്ടിലും വീട്ടിനു പുറത്തും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവും. രക്ഷാബന്ധൻ നമ്മുടെ രാജ്യത്തെ ഒരു വിശേഷ ആഘോഷമാണ്. കഴിഞ്ഞ വർഷത്തിലേതുപോലെ ഈ വർഷവും രക്ഷാബന്ധൻ ആഘോഷങ്ങളോടനുബന്ധിച്ച് നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഇൻഷുറൻസ് പദ്ധതി അഥവാ ജീവൻ ജ്യോതി ബീമാ യോജന ഇൻഷുറൻസ് പദ്ധതി സമ്മാനിക്കാനാകില്ലേ? ചിന്തിച്ചു നോക്കൂ. സഹോദരിക്ക് അവളുടെ ജീവിതത്തിന് സുരക്ഷ നൽകുന്ന ഒരു സമ്മാനം നൽകിക്കൂടെ? ഇതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും. നമ്മുടെ വീട്ടിൽ ശുചീകരണം നടത്തുന്ന ഏതെങ്കിലും സ്ത്രീയുണ്ടാകും. അവൾ ഏതെങ്കിലും ദരിദ്രയായ അമ്മയുടെ മകളായിരിക്കും. ഈ രക്ഷാബന്ധൻ ആഘോഷവേളയിൽ നിങ്ങൾക്ക് അവർക്ക് സുരക്ഷാ ബീമാ യോജന അഥവാ ജ്യോതി ബീമാ യോജന സമ്മാനമായി നൽകാവുന്നതാണ്. ഇതുതന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി. ഇതുതന്നെയാണ് രക്ഷാബന്ധൻ എന്നതിൻ്റെ ശരിയായ അർത്ഥവും. പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മളിൽ ധാരാളം പേർ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ജനിച്ചവരാണ്. ഞാനാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയത്. ഇന്ത്യ വിട്ടുപോകൂ, ഭാരതം വിട്ടുപോകൂ എന്ന ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്നിട്ട് 75 തികയുന്നു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 70 തികയുന്നു. നാം സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിക്കുന്നവരാണ്, സ്വതന്ത്ര പൗരർ എന്നഭിമാനിക്കുന്നവരുമാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന പോരാളികളെ സ്മരിക്കാനുള്ള അവസരമാണിത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 75 അഥവാ സ്വാതന്ത്ര്യത്തിന്റെ 70 നമുക്ക് പുതിയ പ്രേരണയും പ്രചോദനവും നൽകുന്നതാണ്. നമ്മിൽ പുതിയ ഉണർവും ഉത്സാഹവും ജനിപ്പിക്കും. ഇത് രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ദൃഢനിശ്ചയം കൈക്കൊള്ളാൻ അവസരം നൽകുന്നതാകാം. രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യസമര പോരാളികളുടെ ആവേശത്തിൽ മുഴുകട്ടെ. എമ്പാടും സ്വാതന്ത്ര്യത്തിന്റെ നറുമണം ഒരിക്കൽ കൂടി പ്രസരിക്കട്ടെ. നമുക്കെല്ലാം ഈ അന്തരീക്ഷം സൃഷ്ടിക്കാം. എന്നിട്ട് സ്വാതന്ത്ര്യദിനാഘോഷം ഒരു സർക്കാർ പരിപാടിയല്ലാതെ അത് ജനങ്ങളുടെ രാജ്യത്തിന്റെ പരിപാടിയായി മാറണം. ദീപാവലിയെപ്പോലെ നമ്മുടെ സ്വന്തം ആഘോഷമാകണം. നിങ്ങളും ദേശസ്നേഹത്തിൽ ദേശഭക്തിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ചിത്രങ്ങൾ നരേന്ദ്രമോദി ആപ്പിൽ തീർച്ചയായും അയച്ചു തരിക. നാട്ടിൽ അതിൻ്റേതായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. പ്രിയപ്പെട്ട ദേശവാസികളെ, 15 ഓഗസ്റ്റിൽ ചുവപ്പുകോട്ടയിൽ നിന്നും എനിക്ക് രാജ്യത്തോട് സംവദിക്കുവാനുള്ള സൌഭാഗ്യം ലഭിക്കുന്നു. ഇത് ഒരു പാരമ്പര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ടാകും, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. നിങ്ങളുടെ മനസ്സിലെ ആ കാര്യങ്ങളും അത്രതന്നെ തീക്ഷ്ണതയോടെ ചുവപ്പുകോട്ടയിൽ നിന്ന് അവതരിപ്പിക്കപ്പെടണമെന്ന്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ, നിങ്ങളുടെ പ്രധാന സേവകനെന്ന നിലയിൽ ചുവപ്പുകോട്ടയിൽ നിന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും അത് എനിക്ക് എഴുതി അയച്ചു തരിക. പുതിയ നിർദ്ദേശങ്ങൾ തരിക, ഉപദേശങ്ങൾ തരിക, പുതിയ ആശയങ്ങൾ നൽകുക. ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ, വാക്കുകൾ ജനങ്ങളിൽ, ദേശവാസികളിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്. ചുവപ്പുകോട്ടയ്ക്കുള്ളിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടേതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചുവപ്പുകോട്ടയിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ, അത് 125 കോടി ജനങ്ങളുടെ കാര്യങ്ങളായിരിക്കണം. നിങ്ങൾ തീർച്ചയായും എന്തെങ്കിലും കുറച്ച് എനിക്ക് എഴുതി അയക്കുക. നരേന്ദ്രമോദി ആപ്പ് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്കത് അയക്കാം. MyGOV.in എന്ന വെബ്സൈറ്റിലും അയച്ചു തരാവുന്നതാണ്. പിന്നെ ഇക്കാലത്ത് സാങ്കേതികതയുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അനായാസം കാര്യങ്ങൾ എന്നിൽ വരെ എത്തിക്കാൻ തക്ക പാകത്തിൽ സുഗമമാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വരൂ, സ്വാതന്ത്ര്യസമര സേനാനികളുടെ പുണ്യസ്മരണയ്ക്കു മുന്നിൽ ശിരസ്സു നമിക്കാം. ഭാരതത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച മഹാപുരുഷന്മാരെ സ്മരിക്കാം. എന്നിട്ട് നാടിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് മുന്നോട്ടു പോകാം. വളരെ വളരെയധികം ശുഭാശംസകൾ. വളരെ വളരെ നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.